2020 May 22 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിൽ സിനിമാ പേജിൽ നിന്ന് എസ് അനിൽകുമാർ ലെനയുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്ന്. ഈ നിമിഷത്തിൽ മാത്രമാണ് എനിക്ക് വിശ്വാസം. ലെന ബോൾഡാണെന്നാണല്ലോ പലരും പറയുന്നത്. കരുത്താർന്ന കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാവാം അങ്ങനെ പറയുന്നത്. സ്പിരിറ്റിലെ പോലീസ് ഓഫീസർ വേഷം ചെയ്തതിനു ശേഷമാണ് പലരും എന്നെ ബോൾഡെന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ഒറ്റയ്ക്ക് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളെന്ന നിലയ്ക്കും എന്നെക്കുറിച്ച് ബോൾഡെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ ബോൾഡാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വളരെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളാണ് ഞാൻ. ലെനയുടെ ആദ്യ സിനിമകൾ കണ്ടാൽ അഭിനയം ഗൗരവമായി എടുത്ത ആളായിരുന്നില്ലെന്ന് തോന്നും. ശരിയാണ്, ഒട്ടും പരിശ്രമിക്കാതെ സിനിമയിലെത്തിയ ആളാണ് ഞാൻ. 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജയരാജ് സാറിൻ്റെ സ്നേഹത്തിൽ അഭിനയിക്കുന്നത്, ജയറാമേട്ടൻ്റെ അനിയത്തി വേഷം. പിന്നീട് MD വാസുദേവൻ നായർ സാറിൻ്റെ ഒരു ചെറുപുഞ്ചിരി, ജയരാജ് സാറിൻ്റെ തന്നെ ശാന്തം, ലാൽജോ സാറിൻ്റെ രണ്ടാം ഭാവം, സത്യനന്ദിക്കാട് സാറിൻ്റെ കൊച്ചുച്ച സന്തോഷങ്ങൾ. ഏറ്റവും നല്ല സംവിധായകരുടെ സിനിമകൾ അഭിനയിക്കുമ്പോഴും എനിക്കതിൻ്റെ വില ഒട്ടും അറിയില്ലായിരുന്നു. ഞാനൊരു നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നതുകൊണ്ട് ശ്രദ്ധ മുഴുവൻ പഠനത്തിലായിരുന്നു. അഭിനയം എനിക്കൊരു സൈഡ് ബിസിനസ് പോലെയും BSc സൈക്കോളജിയിൽ നിന്ന് എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. രണ്ടാം ഭാവം കഴിഞ്ഞപ്പോൾ സിനിമയിൽ ആത്മാർത്ഥത കാണിക്കാൻ കഴിയുന്നില്ലെന്ന് ബോധ്യമായി. അങ്ങനെ ഞാൻ സിനിമ വിട്ടു. മുംബൈയിൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമ വിട്ടത് തെറ്റായിപ്പോയെന്ന് മനസ്സിലാകുന്നത്. ഞാൻ ശരിക്കും ഒരു ആർട്ടിസ്റ്റാണ്, സെൻസിറ്റീവാണ്. സൈക്കോളജിയിൽ സത്യത്തിൽ എന്നെപ്പോലെ ഒരാൾക്ക് പറ്റിയതല്ലെന്നൊക്കെ തോന്നുന്നത് ആ സമയത്താണ്. സൈക്കോളജി പഠിച്ചത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഗുണമായോ? ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയ്ക്കും സൈക്കോളജി പഠിച്ചത് ഗുണമായിട്ടേ തോന്നിയിട്ടുള്ളൂ. കോളേജിൽ പഠിക്കാവുന്ന ഏറ്റവും നല്ല വിഷയമാണ് സൈക്കോളജി. സിനിമയിലേക്ക് തിരിച്ചു വന്നത്, സിനിമ ഒരു വലിയ സംഭവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തിരിച്ചു വരാനുള്ള ശ്രമം തുടങ്ങി. സീരിയൽ വഴിയാണ് സിനിമയിലേക്ക് തിരിച്ചു വന്നത്. ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയൽ ഭയങ്കര ഹിറ്റായി. ബിഗ് ബിയിലൂടെയാണ് രണ്ടാം വരവ്. ഓമനത്തിങ്കൾ പക്ഷിയിലെ കഥാപാത്രം കണ്ടിട്ടാണ് ബിഗ് ബിയിലേക്ക് വിളിക്കുന്നത്. ആ സിനിമ ശരിക്കും എൻ്റെ ജീവിതം മാറ്റി. അഭിനയത്തോടുള്ള പ്രേമം തുടങ്ങിയത് അവിടെ നിന്നാണെന്ന് പറയാം. മലയാള സിനിമയിലെത്തിയിട്ട് ഇപ്പോൾ 22 വർഷമായി. തുടക്കകാലത്ത് അഭിനയം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ബിഹേവ് ചെയ്യുക മാത്രമായിരുന്നു. പക്ഷേ ആ സമയത്ത് സിനിമ അത്രയും വളർന്നിട്ടുണ്ടായിരുന്നില്ല. നന്നായി അഭിനയിക്കണമെന്നാണ് അന്ന് നമ്മളോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ബിഹേവ് ചെയ്താൽ മതിയെന്ന അവസ്ഥ വന്നപ്പോൾ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഞാൻ എന്നെ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെനയിൽ എവിടെയോ ഒരു മാൻഡിൽനെസ് ആരോപിക്കുന്നവരുണ്ട്. അത് ഞാൻ ഇൻഡിപെൻഡൻ്റായി ജീവിക്കുന്നത് കൊണ്ടോ അപ്പിയറൻസ് കൊണ്ടോ ആയിരിക്കാം. മുടി വെട്ടിയതുകൊണ്ട് ചിലർക്ക് അങ്ങനെ തോന്നിയിരിക്കാം. ഒരുപക്ഷെ ആത്മരക്ഷയ്ക്കായി ഞാൻ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു ഇമേജും ആയിരിക്കും അത്. അവരോട് മുട്ടണ്ട എന്ന് ആളുകൾക്ക് തോന്നിക്കോട്ടെ, പക്ഷേ സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു നിലപാടില്ല. എന്നിലുള്ള ആത്മവിശ്വാസം അത്രയും വളർന്നുകൊണ്ടായിരിക്കാം. സിനിമയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന ആരോപണത്തെക്കുറിച്ച് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവങ്ങളെ ആശ്രയിച്ചായിരിക്കും. എന്നോട് എല്ലാവരും ഒരു കുടുംബാംഗത്തോടെന്ന പോലെയാണ് പെരുമാറുന്നത്. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. പലരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഞാൻ അവരെയും. അത് ചിലപ്പോൾ ഡയറ്റിൻ്റെ കാര്യമായിരിക്കാം, സൈക്കോളജിയുടെ കാര്യമായിരിക്കാം. ജനിച്ചു വളർന്നത് തൃശ്ശൂരിലാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ബാംഗ്ലൂരുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്? ഞാൻ കല്യാണം കഴിച്ച് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ അവിടെ തന്നെ സെറ്റിൽ ചെയ്തു. വിവാഹമോചനം നേടിയിട്ടും ബാംഗ്ലൂരിൽ തന്നെ തുടർന്നു. അതെ, ബാംഗ്ലൂരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നഗരമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ കാലാവസ്ഥ. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല കാലാവസ്ഥ ബാംഗ്ലൂരുവിലാണെന്നാണ്. ഇനിയൊരു വിവാഹം ഉണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല. ആ തോന്നൽ മറികടന്നത് എങ്ങനെയാണ്? അങ്ങനെ തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ മൊട്ടയടിച്ച് ഒരു നീണ്ട യാത്ര പുറപ്പെട്ടത്. 2 മാസം ഹിമാലയത്തിലായിരുന്നു. പുനർജന്മം പോലെയായിരുന്നു അത്. പ്ലാൻ ചെയ്ത യാത്രയായിരുന്നില്ല. 2 മാസത്തോളം ആ യാത്രയിൽ നേപ്പാളിലായിരുന്നു കൂടുതലും. അതിനുശേഷം ഇന്ത്യയിൽ സ്പിറ്റി വാലിയിൽ കുറച്ച് നാൾ. തിരിച്ചു വന്നപ്പോൾ എൻ്റെ പ്രായം കുറഞ്ഞ പോലെ തോന്നി. മനസ്സിന് ശാന്തതയും ക്ലാരിറ്റിയും കൂടി. എനിക്ക് 38 വയസ്സായി. വിക്കിപീഡിയയിൽ ഞാൻ തന്നെയാണ് വയസ്സ് അപ്ഡേറ്റ് ചെയ്തത്. മൊയ്തീനിലും വിക്രമാദിത്യനിലും ഒക്കെ കണ്ടിട്ട് ആരോ എനിക്ക് 49 വയസ്സായെന്ന് ഇൻ്റർനെറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നവരെല്ലാം പറയുന്നത് 38 വയസ്സായെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ്. ആരോഗ്യ സംരക്ഷണം എങ്ങനെയാണ്? ആരോഗ്യകാര്യങ്ങളിൽ വളരെ കോൺഷ്യസ് ആണ്. എല്ലാവരുടെയും ആഹാര രീതി ഒരുപോലെ ആയിരിക്കില്ല. ചിലർ രാവിലെ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നെന്ന് കരുതി നമ്മളും അത് കുടിക്കേണ്ട കാര്യമില്ല. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. നമ്മളെപ്പോലെ വേറെ ഒരാളിൽ നിന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു. ആരെയും അനുകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഏത് ഡോക്ടറെക്കാളും നന്നായി അറിയാവുന്നത് നമ്മൾ തന്നെയാണ്. എൻ്റെ ശരീരത്തിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില ആഹാരങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഗോതമ്പ്. ഒരു ഡയറ്റീഷ്യൻ്റെയും സഹായമില്ലാതെ തന്നെ നമുക്കത് കണ്ടെത്താം. അതാണ് കോൺഷ്യസ് ഡയറ്റ്. കഴിക്കാൻ കൊള്ളാത്ത സാധനങ്ങൾ തീർച്ചയായും നമുക്കറിയാം. ദിവസവും ഒരുപാട് മധുരം കഴിച്ചാൽ ആരുടെയും ആരോഗ്യം മോശമാകും. കൊഴുപ്പ് കലർന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ പാടില്ല. ആരോഗ്യകരമായ കൊഴുപ്പ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവണം. ചിലപ്പോൾ വളരെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കില്ല. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഹെൽത്തിയാകും. എൻ്റെ കാഴ്ചപ്പാടിൽ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും ഈ ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത്. നാളെ ഒരാൾ വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? അറിയില്ല. ഇനിയൊരു റിലേഷൻഷിപ്പിൽ പെടാൻ സാധ്യതയില്ല. അതൊരു അറിവാണ്. എനിക്ക് അടുത്ത നിമിഷം ഉണ്ടോ ഇല്ലയോ എന്നുപോലും അറിയില്ല. ഞാനൊന്നും പ്ലാൻ ചെയ്യാറില്ല. പ്ലാൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. തെറ്റും ശരിയുമില്ല, നല്ലതും ചീത്തയുമില്ല. എന്നൊരു അറിവിലേക്ക് എത്തിക്കഴിയുമ്പോൾ ജീവിതം വളരെ ശാന്തമാകും. വിധിയിലും ഭാവിയിലും വിശ്വസിക്കുന്നുണ്ടോ? ഈ നിമിഷത്തിൽ മാത്രമാണ് എനിക്ക് വിശ്വാസം. ആ തിരിച്ചറിവിൽ നിന്നാണ് അഹങ്കാരം ഇല്ലാതായത്.